Praise the Lord. God who removes anxiety. Utkanda Matana Deva. Isaiah chapter 43, verse 1. Isaiah Pravajana Nalpati Munamadhyayatinde Onamaki. Adinde Tandam Bhagam. Nyan Nine Beended Tirikin. Nyan Nine Perjoli Vilichirikin. നീ എനിക്കുള്ളവൻ തന്നെ. 1965 ബഹുമാന്യ കർത്തൃദാസനായ ബില്ലി ഗ്രഹാം രേഖപ്പെടുത്തിയ വരികൾ ശ്രദ്ധേയമാണ്. ആങ്സൈറ്റി ഈസ് ദ നാച്ചുറൽ റിസൾട്ട് വെൻ അവർ ഹോപ്സ് ആർ സെന്റേർഡ് ഇൻ എനിത്തിങ് ഷോർട്ട് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് വിൽ ഫോർ അസ്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന ഭാഗം വായിച്ചപ്പോൾ, പേർ ചൊല്ലി വിളിക്കുക, കോൾഡ് ബൈ നെയിം, കോൾഡ് ബൈ നെയിം എന്ന പദം എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. നമ്മെ വിളിച്ചവൻ വ്യക്തമായി തന്നെ നമ്മെ അറിയുന്നവനാണ്. ആ വിളിക്ക് ഒരു പ്രത്യേക മാധുര്യമുണ്ട്, അതൊരു പ്രത്യേക വിധത്തിലുമാണ്. നമ്മുടെ സാന്നിധ്യം സ്വർഗീയ പിതാവിന് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സന്തോഷത്തെ നമുക്ക് ദൃശ്യമാക്കുവാനും കഴിയും. വ്യക്തിപരമായി നമ്മെ വിളിക്കുന്നവൻ നമുക്കായി അവൻ കരുതിയ ഉത്തരവാദിത്വത്തെയും നമ്മെ ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ വഴികളും വിളിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ, ജെൻസിസ് ചാപ്റ്റർ 46 വേഴ്സ് 2, യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ച് അതിനുശേഷം പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതായി കാണാം. തുടർന്ന് ദയവായി ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ജെൻസിസ് 46 2-4 വരെയുള്ള ഭാഗം വായിക്കുക. പുറപ്പാട് 3:7 മോശയും ഇതുപോലെ തന്നെ വിളിക്കുന്നതായി കാണാം. രണ്ട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്. വിളിച്ചവൻ മോശയെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും മോശയെ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു നോക്കി. എന്നാൽ ആരെ വിളിച്ചോ ആ വ്യക്തി തന്നെ ദൈവം ഏൽപ്പിക്കുന്ന ജോലി ചെയ്തേ മതിയാകുള്ളൂ. മോശയ്ക്ക് സഹായമായി സഹോദരനായ അഹരോനെയും കൂടി ദൈവം നൽകുന്നു. കാരണം താൻ വിക്കനാകിയാൽ ഈ ജോലി തന്നെ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് മോശ പറഞ്ഞപ്പോഴാണ് അഹരോനെ കൂടെ കൂട്ട് ദൈവം അയക്കുന്നത്. പേർ ചൊല്ലി വിളിച്ചാൽ പിന്നെ ദൈവം പറയുന്നത് നീ എനിക്കുള്ളവനാണെന്നാണ്. എത്ര വലിയ ഭാഗ്യമാ ദൈവം നമുക്ക് തന്നത്. പേര് ചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം, അതിൻ്റെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എനിക്കുള്ളവനാണ് എന്ന് ദൈവം പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയ ദൈവമക്കളെ, ഈ വിളിക്കായി ഏറ്റവും സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നമുക്ക് തയ്യാറാകാം. ഈ ദൃഢബന്ധത്തിൽ നിന്നും സത്യത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ് ഉത്കണ്ഠ. ഉത്കണ്ഠ ആത്മീയ വളർച്ചയുടെ മുരടിപ്പിലേക്ക് മെഫീബോശെത്തിനെ പോലെ നമ്മയും മാറ്റി തീർക്കുവാൻ ശ്രമിക്കുന്നു. മെഫീബോശെത്ത് എന്ന പേരിന്റെ അർത്ഥം From the mouth of shame. മെഫീബോശെത്ത് ദാവീദ് രാജാവിന്റെ പ്രിയ സുഹൃത്തായ യോനാഥാന്റെ മകനും ശൗൽ രാജാവിന്റെ കൊച്ചുമകനുമാണ്. പിതാവിന്റെയും വല്യപ്പന്റെയും മരണവാർത്ത അറിഞ്ഞ രാത്രി 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോയപ്പോഴുണ്ടായ വീഴ്ചയിൽ നിന്ന് സംഭവിച്ചതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് 2 ശമൂവേൽ 4:4 കാണും. എന്നാൽ ഈ നിന്ന സംഭവിക്കാനുള്ള കാരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ചത് ദാവീദ് രാജാവായപ്പോഴാണ്. രാജാവായപ്പോൾ ദാവീദ് ഈ ബാലനെ അന്വേഷിച്ച് കണ്ടെത്തുകയും സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവന്റെ മേലുള്ള പരിഹാസം മാറി പരിഗണന നൽകി ദാവീദ് അവനെ മാനിച്ചു. ഗലാത്യർ 4:5 പറയുന്നു, അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന്. പ്രിയരെ, മറ്റുള്ളവരുടെ മുമ്പിൽ പാപിയും നിന്ദിക്കപ്പെട്ടവനും ആയിത്തീരേണ്ട നമ്മളെ പുത്രത്വം നൽകി മാനിക്കുവാൻ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന്റെ ഈ ദയയ്ക്ക് നാം യോഗ്യരല്ല. എത്ര വലിയ തെറ്റ് നാം ചെയ്താലും ദൈവം തന്റെ കരുണയാൽ തന്റെ പുത്രനെ അയച്ച് നമ്മെ രക്ഷിക്കുന്നു. ഉത്കണ്ഠ ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ഇടയാകരുത്. ഇതില്ലാതാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി നിന്റെ ജീവനെ കർത്താവിന് കൊടുക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, സെയിന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 2 ആൻഡ് 3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും വന്നിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നമ്മളെ ചേർക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പിതാവിന്റെ ഭവനത്തിലെ വാസസ്ഥലത്ത് പോകാനുള്ള യോഗ്യത നാം നേടണം. അതിനായി നമ്മുടെ ജീവനെ നമ്മുടെ കർത്താവിനായി വിട്ടുകൊടുക്കുക. ലോകം നമ്മുടെ ജീവനെ പിടിച്ചു വാങ്ങിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ ലോകത്തിന് കൊടുക്കാതെ കർത്താവിന് നമ്മുടെ ജീവനെ കൊടുത്താൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവനെ ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം വീണ്ടും വരും. രണ്ടാമതായി, നമ്മുടെ ഉത്കണ്ഠ ഇല്ലാതാക്കുവാൻ ദൈവം സ്നേഹം തന്നെ എന്ന് വിശ്വസിക്കുക. 1 യോഹന്നാൻ 4:18 പറയും, സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. മൂന്നാമതായി, അവൻ നമ്മോട് കൂടെ എന്ന് വിശ്വസിക്കുക. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കൈവിടാതെ ഉപേക്ഷിക്കാതെ സൂക്ഷിക്കുന്ന ഈ പരമപിതാവിനെ വിശ്വസിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? നമുക്ക് തയ്യാറാകാം. അങ്ങനെ വിശ്വസിക്കുന്നവന് പിന്നീട് ഉത്കണ്ഠ ഉണ്ടാകുന്നില്ല. നാലാമതായി, എല്ലാ അധികാരവും അവൻ നമുക്ക് തന്നിരിക്കുന്നു. ലൂക്കോസ് 10:19 പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന്. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ദൈവം തന്ന ഈ അധികാരം ഉപയോഗിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തെ കാണിക്കുന്നു. ഒന്നും നമ്മെ തൊടാതിരിപ്പാൻ തക്കവണ്ണം അവയെ ചവിട്ടാനുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള അധികാരമാ ദൈവം നമുക്ക് തന്നു. ഭയപ്പെടാതെ ധൈര്യമായി ഈ അധികാരം ഉപയോഗിപ്പാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുക. ഉത്കണ്ഠയുടെ കാരണം എന്തു തന്നെയായാലും അതിനെ അതിജീവിപ്പാൻ കഴിഞ്ഞാൽ, പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാരാഗ്രഹവാതിൽ തുറന്നതുപോലെ നാമും ആരാധിച്ചാൽ നമ്മുടെ ഉത്കണ്ഠകൾ നമുക്കും ഇല്ലാതാക്കുവാൻ കഴിയും. ആത്മാവിൽ ആരാധിച്ച് തടസ്സങ്ങൾ മാറ്റുക. ലോകത്തിന്റെ സഹായം നിർത്തി ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുക. നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. തുടർന്ന് മനുഷ്യരെ സ്വാധീനിക്കാൻ ശ്രമിക്കാതെ ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി തീർന്നാൽ മാത്രമേ നമുക്ക് ഉത്കണ്ഠയെ അതിജീവിപ്പാൻ കഴിയുകയുള്ളൂ. പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നേരിടുക. നമ്മെ തന്നെ ശോധന ചെയ്യുക. തടസ്സം വന്നാൽ പ്രയാസപ്പെടണ്ട. തടസ്സങ്ങളെ മാറ്റുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. നമ്മെ ദുഃഖിതരോ നിരാശരോ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ലോകസ്നേഹം നമ്മിൽ തന്നെ, ഈ ലോകസ്നേഹം വർദ്ധിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ നിരാശയുടെ വാക്കുകൾ നമ്മുടെ വായിൽ വരുന്നത്. ഈ നിരാശയുടെ വാക്കുകൾ സാത്താനാണ് നമ്മുടെ വായിൽ തരുന്നത്. അത് വായിൽ ലഭിക്കുമ്പോൾ നാം വാഗുണ്ട് പറഞ്ഞ് പാപം ചെയ്യുന്നവരായിത്തീരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവൻ സ്നേഹം നൽകുന്നവനും കരുതുന്നവനുമാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് ഉത്കണ്ഠ ഒഴിവാക്കാം. ഉത്കണ്ഠയുടെ ദൈവമല്ല നമ്മുടെ ദൈവം. രണ്ട് തിമത്തിയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നതെന്ന്. അതിനാൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഉത്കണ്ഠപ്പെടാതെ ഇരിപ്പാൻ നാം ചെയ്യേണ്ടത് സകല ഭാരവും ദൈവത്തിൽ ഏൽപ്പിക്കുക എന്നാണ്. സകല ഭാരവും ദൈവത്തിൽ ഏൽപ്പിക്കുക. പേർ ചൊല്ലി വിളിക്കുകയും നീ എനിക്കുള്ളവൻ എന്ന് പറയുകയും ചെയ്ത യഹോവ നമ്മെ കരുതുന്ന സംരക്ഷിക്കുന്ന വിധത്തെ യെശയ്യാ 43:2 വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, വെള്ളം നദി തീയ ഇവയിൽ കൂടി കടന്നു പോയപ്പോഴും ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന്. ഉണങ്ങിയ നിലത്തുകൂടി നടത്തിയ ദൈവത്തെ പുറപ്പാട് 14:21-22 ഭാഗത്തും യോശുവ 3:14-17 ഭാഗത്തും കാണാം. അഗ്നിജ്വാല ദഹിപ്പിക്കാതെ സൂക്ഷിച്ചത് ദാനിയേൽ പ്രവചനം 3:16-25 ഭാഗത്തും കാണുന്നു. ഇസ്രായേലിന്റെ ഈ രക്ഷകൻ പുതിയ നിയമ ഇസ്രായേലായ നമ്മയും രക്ഷിപ്പാൻ മതിയായവനാണ്. എബ്രായ ബാലന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ എരിയുന്ന തീച്ചുളയിൽ നിന്നും ശത്രുവിന്റെ കെണിയിൽ നിന്നും വിടുവിക്കുമെന്ന് ധൈര്യമായി പറയുക. അപ്രകാരം പറയുവാൻ നമുക്ക് കഴിയുമോ? രക്ഷകൻ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ അപ്രകാരം പറയുവാൻ കഴിയത്തുള്ളൂ. ദാര്യാവേശ് രാജാവ് രേഖയും വിരോധകൽപ്പനയും എഴുതിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ ചെയ്തത് തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്ന് യെരുശലേമിന് നേരെ തുറന്ന് താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ഏറ്റവും ആകർഷകത്വമായൊരു ഭാഗമാണ്. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോ ഒരു പതിവുണ്ട്. എന്താ പതിവ്? മുമ്പ് ചെയ്തതുപോലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ചുമ്മാതെ എനിക്ക് അത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. തന്നെ സ്നേഹിക്കുന്ന ദൈവത്തോട് തനിക്ക് തന്നതിനെല്ലാം സ്തോത്രം ചെയ്യുകയായിരുന്നു ചെയ്തത്. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നവർക്കെ എതിർക്കുന്ന ശക്തികളോട് പറയുവാൻ ധൈര്യം ലഭിക്കുകയുള്ളൂ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ശീലമില്ലാത്തവർ, മുട്ടുകുത്താൻ കഴിവുള്ളവരെല്ലാം മുട്ടുകുത്തണം, അല്ലാത്തവർക്ക് ശീലമില്ലാത്തവർ വേഗം ആരംഭിക്കുക. നല്ല ശീലങ്ങൾ ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ്. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. പ്രിയ ദൈവമക്കളെ, താഴ്മയുള്ളവർക്കായി ആണ് കൃപ ലഭിക്കുന്നത്. അതിനാൽ തക്ക സമയത്ത് ഉത്കണ്ഠ മാറ്റി നമ്മെ ഉയർത്തുവാൻ ആ ബലമുള്ള ഭുജത്തൻ കീഴ് താണിരിക്കുക. അവൻ നമുക്കായി കരുതുന്ന നല്ല ദൈവമാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളു. അങ്ങനെ ഉത്കണ്ഠ ഒഴിവാക്കിയ നമ്മെ സർവകൃപാലുവായ ദൈവം യഥാസ്ഥാനപ്പെടുത്തട്ടെ. ദൈവകൃപ സ്വീകരിച്ച് ഉത്കണ്ഠ ഒഴിവാക്കി സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പലതിനെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിത്തരുവാൻ, ശത്രു ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങളെ ഉയർത്തുന്ന ആ വലിയ ദൈവത്തിന്റെ ഭുജത്തിൻ കീഴ് താണിരിപ്പാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പരാധീനതകൾ മാറ്റി ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ, ഞങ്ങളുടെ പാപത്തെ ഏറ്റെടുത്ത് കാൽവറിയിൽ യാഗമായ നാഥനെ, നിന്റെ ജീവനെ കർത്താവിന് കൊടുക്കുക. ഉത്കണ്ഠ ഇല്ലാതാക്കുവാൻ ദൈവ സ്നേഹം തന്നെയെന്ന് വിശ്വസിക്കുക. അവൻ നമ്മോട് കൂടെയെന്ന് വിശ്വസിക്കുക. എല്ലാ അധികാരവും അവൻ നമുക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നത് തക്ക സമയത്ത് ഉപയോഗിക്കാനുള്ള ധൈര്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾക്ക് തരണമേ. നിന്റെ മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മക്കളായി തീരുമ്പോൾ നീ തരുന്ന നന്മകൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. താഴ്മയുള്ളവരായി കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ എന്ന് പാടുക മാത്രമല്ല, ആ കൃപയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ, നിന്നിൽ വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഈ പ്രതികൂലം നിറഞ്ഞ ലോകത്തിൽ മഹാമാരി വന്ന് ഇറങ്ങി എല്ലാ ജനത്തെയും നശിപ്പിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ കൃപ ആവശ്യമാണ്. ഒരു ബാധയും ഇസ്രായേലിനെ തൊടത്തില്ലെന്ന് വാക്കുതന്ന കർത്താവേ, ഒരു ബാധയും ഞങ്ങളെ തൊടാതെ നീ ഞങ്ങളെ കാത്തോണേ. ഈ മാരിയുടെ അവസാനം നീ വരുമ്പോൾ നിന്നോടൊപ്പം എടുക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെ യോഗ്യരാക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കട്ടെ അപ്പച്ച, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എൻ്റെ കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്ക് ശബ്ദം തന്ന, അത് എഴുതുവാനുള്ള കൃപ തന്ന ദൈവസ്നേഹത്തിനായി, വാക്കുകൾ തന്ന ദൈവസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.